ഭക്ഷിക്കാൻ തോന്നും. സ്ത്രീക്ക് വഴങ്ങരുത്, അവൾ നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും. സ്വൈരിണിയെ സന്ദർശിക്കരുത്, നീ അവളുടെ വലയിൽ കുടുങ്ങും. അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത്, നീ അവളുടെ കുടുക്കിൽ പെടും. കന്യകയുടെ മേൽ കണ്ണു വയ്ക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടിയും വരും. കുലടയ്ക്ക് അടിമയാകരുത്, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടും. നഗരവീഥികളിൽ അങ്ങുമിങ്ങും നോക്കി നടക്കരുത്, ആളൊഴിഞ്ഞ കോണുകളിൽ അലയരുത്. രൂപവതിയിൽ കണ്ണുപതിയരുത്, മറ്റൊരുവിന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു. അന്യന്റെ ഭാര്യയോടത്ത് ഭക്ഷണത്തിനിരിക്കരുത്, വീഞ്ഞു കുടിച്ച് മതിക്കുകയും വരുത്. നിന്റെ ഹൃദയം അവളിലേക്ക് ആകൃഷ്ടമാകും, നീ നാശത്തിലേക്ക് തെന്നി വീഴും. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്, പുതിയവൻ അവനെ തുല്യനായിരിക്കില്ല. പുതിയ സ്നേഹിതൻ പുതുവീഞ്ഞു പോലെ പഴകും തോറും ഹൃദ്യതയേറും. ഭാവിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്, അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ശ്രമിക്കേണ്ട, മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക, മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക, അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതിന്റെ നിയമങ്ങളെ പറ്റി ആയിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തി ആയിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോട് ഭരിക്കുന്നു. ഭരണാധിപനെ പോലെ പരിചയം, രാജാവിനെ പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം. രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. എന്തു കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് ഫിഷഗ്വരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും ക്രമിക്കും, വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മുളയച്ചത് വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതയുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏതു വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏതു മനുഷ്യൻ? കർത്താവിനോട് ഭക്തിയുള്ളവൻ. ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു, എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും, ബുദ്ധിമാന് അതിൽ പരാതിയില്ല. കർത്തവ്യമനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം! സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം! ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിന് അമിത ബല കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മാതിരിയുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്, ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറപറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അപമാനിതരായിട്ടുണ്ട്, എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. ഭാവിയുടെ വിധി തീർപ്പിൽ പങ്കാളിയാവരുത്. മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കുമെന്ന് അവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക. വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് എനിക്ക് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കാത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക. അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽമായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ. അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക. പാപിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക. എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്. അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക. പാപിയെ അരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവന് ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവനതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു നിൽക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്. അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്. അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നോ ബാറയ്ക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധായിരിക്കും സ്തുതി ആളുകളെ. ആമേൻ. പ്രിയക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഭുത്വത്തിനാസനത്തിന്റെ ആഭിമുഖ്യത്തില് ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി പഴസാദം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് പോകേണ്ട കാരണം കൈത്താലം താങ്കളുകൊണ്ട് അനുഗ്രഹിക്കുന്ന സർവശ്രേഷ്ഠനായ ദൈവം. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ചും ഗ്രന്ഥ കാരണം വരയാക്കുന്ന ദൈവത്തെ ഞാൻ ആമുഖമായിട്ട് ആരാധിക്കുകയും ദൈവനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടവകയുടെ പത്രാപൊലിസ അഭിത നിർവഹിച്ചുകൊണ്ട് ഇന്ന് യാത്രയിലായിരുന്നതുകൊണ്ട് ദൈവത്തിന് എന്താ തയ്യാറായിട്ട് സാധിക്കുകയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിൽ തന്നെയും അഭിത തിരുനെ ഓർക്കുകയും തിരുവിനയുടെ നേതൃത്വത്തിനും തിരുവേനയുടെ സഹകരണത്തിനും വളരെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദി അർപ്പിച്ചുകൊണ്ട് തിരുവേനയെ ആശംസിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം നിർവഹിപ്പാണ് പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട സക്രിയനായനാനിച്ചൻ സാക്ഷ്യ എന്ന പുലിനാമത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സക്രിയനായനാനിച്ചനാണ്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യം അത് ഇല്ല. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മലങ്കരസഭ മുഴുവൻ അറിയത്തക്കവണ്ണം തന്റെ ശുശ്രൂഷ ആളുകൾക്ക് പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള സ്വാമ്യ വൈദികനാണ് സക്രിയനായനാനിച്ചൻ. അച്ഛന് വളരെ തിരക്കുള്ള ദിവസങ്ങളാണ്. എങ്കിൽ തന്നെയും ഈ ഒരു ശുശ്രൂഷ നിർവഹിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം അത് അംഗീകരിക്കുകയും ഇന്ന് അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു. സമയ സക്രിയ നായനാനച്ചനോടുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. നാളുകളായി ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന പ്രത്യേകിച്ച് ഗായക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്യ സന്തോഷത്തിന് അച്ഛന്റെ നേതൃത്വമുള്ള കാഴ്ചയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഈ ശുശ്രൂഷ റെക്കോർഡ് ചെയ്യുകയും അനേകർക്ക് പ്രയോജനമുള്ള വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മനോജ് ഉള്ള സ്വാഗതം സമയത്ത് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് രോഗികളുടെ പേരുകളൊക്കെ ഓർക്കുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ വൈദികര് അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴേ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയും അതിനോട് ചേർന്ന് തുടർന്നുള്ള ശുശ്രൂഷ നടത്തപ്പെടുകയും ചെയ്യുന്നു. ഗാനം ആലപിക്കാനായിട്ട് സന്തോഷത്തോടുള്ള ഗായക സംഘത്തിന്റെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പാഠപുസ്തകത്തിന്റെ 156-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും അറിയാവുന്നതായ ഗാനം, യേശുവേ നിൻ പാദം കുമ്പിടുന്നേൻ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേൻ. ദൈവികമായ സ്നേഹത്താൽ നമ്മെല്ലാവരെയും വീണ്ടെടുത്ത ദൈവ പദ്ധതിക്കായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ സ്വന്തമായിരിക്കുവാൻ, ദൈവിക നന്മകൾ ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിന് മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പാഠപുസ്തകത്തിലെ 156-ാമത്തെ ഗീതം നമുക്ക് സമർപ്പിക്കാം.
Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാലകുമാർത്തികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുറങ്ങിപ്പെട്ടവനെ ഞങ്ങൾ ഓർമ്മകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓർമ്മകരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുറങ്ങിയപ്പെട്ടവനെ ഞങ്ങൾ ഓർമ്മകരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ അവർക്കാറ് ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സുഷ്രതാവേ നിനക്ക് സ്തുതി. പാവികളായ നെടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വന ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമരിപ്പിടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദുരിത സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങളെക്കാളും വേണമേ. ഞങ്ങളുടെ കാരോട് വിഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ വിഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുതേ. പിന്നെയാണ് ദുഃഖമന്ത്രം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യ ശക്തി മുഖത്തോട്ടുള്ളതാമി കൃപകരവേ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അറിയാമേ തമ്പുരാന്റെ അമ്മേ, പാർവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തിലും നീ എന്ന് പറയണ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.
ഞങ്ങളുടെ അനുതാപത്തെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ മറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ മുറിവുകളെ നീ സൗഖ്യമാക്കണമേ. നീ സ്വർഗീയ വൈദ്യനും ഔഷധങ്ങളുടെ ഉറവയുമാകുന്നുവല്ലോ. നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും സൗഖ്യത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആരെയും നീ ഉപേക്ഷിച്ചു കളയുന്നില്ല. അതുമൂലം ഞങ്ങൾ ധൈര്യത്തോടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. നിന്റെ വരദാനങ്ങൾക്കായി പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. കർത്താവെ, വ്യർത്ഥമായ ചിന്തകൾ ഞങ്ങൾ നിന്ന് നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ ബോധങ്ങളെയും വിചാരങ്ങളെയും നിന്റെ സ്നേഹത്താൽ സമ്പൂർണമാക്കണമേ. ഞങ്ങൾ നിന്റെ രാജ്യത്തിന്റെ നീതി അന്വേഷിക്കുന്നവരും ഞങ്ങളുടെ സഹോദര വർഗത്തിന് നന്മ ചെയ്യുന്നവരുമായി തീരണമേ. ഞങ്ങളുടെ കർത്താവായ വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുവീൻ ഞാൻ തുറന്നു തരുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ നിന്നെ വിളിക്കുന്ന പാപികളോട് കരുണ ചെയ്യണമേ. കുറ്റക്കാർക്ക് മോചനം കൊടുക്കണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. വീണുപോയവരെ എഴുന്നേൽപ്പിക്കണമേ. അനാഥരുടെ സങ്കടം കേൾക്കണമേ. വിധവമാരെ സംരക്ഷിക്കണമേ. ശാന്തതയുള്ളവരിൽ വസിക്കണമേ. താഴ്മയുള്ളവർക്ക് നീ കൂട്ടായിരിക്കണമേ. യുദ്ധങ്ങളെയും കലഹങ്ങളെയും ശമിപ്പിച്ച് സമാധാനവും അനുരഞ്ജനവും കൈവരുത്തണമേ. നിന്റെ സഭയെ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ അടയാളമായി പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. അതിലെ വൈദിക ഗണങ്ങളെയും ജനങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വഴി നടത്തണമേ. അതിൽ നിന്ന് തെറ്റായ ഉപദേശങ്ങളെയും തർക്കങ്ങളെയും നീക്കി അതിനെ നിന്റെ മഹത്വത്തിന്റെ ആലയമാക്കി തീർക്കണമേ. ദൈവമേ നിന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള തീഷ്ണത ഞങ്ങൾക്ക് നൽകി നിന്റെ രാജ്യത്തിന്റെ വിശ്വസ്ത സേവകരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യജമാനൻ നൽകിയ താലന്ത് ഒളിച്ചുവെച്ച മടിയനായ ദാസനെ പോലെയല്ല, പിന്നെയോ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളെയും അനേക മടങ്ങ് വർദ്ധിപ്പിച്ച് ഞങ്ങൾ വിശുദ്ധന്മാരുടെ അവകാശത്തിന് യോഗ്യരായി തീരണമേ. ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദൈവമേ. നിന്നെ എന്നും എന്നേക്കും സ്തുതിച്ച് ആരാധിക്കുവാൻ തന്നെ. ആമീൻ.
പ്രതാപനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ഈ പ്രഭാതത്തില് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. അപ്പൊ തിരുമനസ്സുകൊണ്ട് ഇതുപോലെ യാത്രയായതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കാനുള്ള കവണം സാധിക്കാതെ പോയത്. എങ്കിൽ തന്നെയും നമുക്ക് ഞാൻ സ്വാഗതം പറഞ്ഞ ഓർപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സക്രിയനായനുഷൻ നമുക്ക് ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കവണ്ണമെന്നുള്ളത് വളരെ തന്നെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് തിരക്ക് അച്ഛനുണ്ടായിരുന്നു. ഞാൻ ഈ ശുശ്രൂഷയിൽ നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോഴ് അച്ഛന് ചിക്കാഗോയില് ഇന്ത്യ ഒരു മൊണാസ്ട്രിയിൽ സംബന്ധി പോവാനും കാണുവാനും അവിടെ താമസിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ്. അനേക ആളുകൾ അച്ഛനെ കേൾക്കാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട് എന്ന് ഞാൻ വളരെ താല്പര്യപൂർവ്വം അച്ഛനോട് അറിയിച്ചപ്പോഴ് തിരക്കുകൾക്കിടയിലും അച്ഛൻ ശുശ്രൂഷ നിർവഹിക്കാം എന്ന് സമ്മതിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതിനോടകം കുറെ ആളുകൾക്കൊക്കെയും അച്ഛനെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സംസ്കൃത ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസ് ഒക്കെയും ഈ ജനങ്ങളിലായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് നടത്തപ്പെടുകയുണ്ടായി. ഇതുവരെ നടന്ന എല്ലാ ഫാമിലി കോൺഫറൻസും ഏറ്റവും അനുഗ്രഹകരമായിരുന്നു എന്നാണ് പല നിലകളിലും അറിയാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട സക്രിയാനന്ദന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ വാക്കുകളുമായിരുന്നു എന്നുള്ളത് പല ആളുകളിൽ നിന്നും അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പതിവിലും കൂടുതൽ ആളുകളും എല്ലാ ഫാമിലി കോൺഫറൻസിലും കഴിഞ്ഞ ആഴ്ച ഡാലസിലെ ഫാമിലി കോൺഫറൻസ് നടന്നതും പ്രതീക്ഷിച്ചതിലപ്പുറം ആളുകൾ ആ കോൺഫറൻസിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. അഭിയുടെ ഈ വാര തിരുവനന്തപുരത്തിന്റെ വാത്സല്യ ശിഷ്യനായി ഞാൻ കൂടി തയ്യാറായത് ശുശ്രൂഷിക്കുകയും അവിടെ താമസിക്കുകയും ഇപ്പോഴ് ആ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അച്ഛന് അവിടെ താമസിക്കുന്നു. നമ്മുടെ ഇടവകോട്ടപുരത്ത് തിരുമനസ് പലപ്പോഴും ഓർപ്പിച്ചതുകൊണ്ട് തിരുമനയുടെ വളരെ താല്പര്യത്തോടുകൂടിയുള്ള അപേക്ഷ മൂലമാണ് പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് സക്രിയാച്ഛനെ ഈ രാജ്യത്ത് വിടുവാൻ നിശ്ചിത ആളുകൾക്കുള്ളിൽ തിരിച്ച് പോകത്തക്കോളം ക്രമീകരിച്ചത്. ഏതായാലും അച്ഛന്റെ സാന്നിധ്യം നമ്മുടെ ഈ സൗത്ത് ഭദ്രാസത്തിലൊക്കെയും ഒരുപാട് സന്തോഷവും അനുഗ്രഹവുമായിരുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് തോന്നുന്നു തോന്നുന്നു ഒന്ന് രണ്ട് ഫാമിലി കോൺഫറൻസുകൾ അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാനുണ്ട്. അതിനുശേഷം ന്യൂയോർക്കിൽ പോയി നാട്ടിലേക്ക് പോകാൻ തക്കവണമാണ് അദ്ദേഹത്തിന്റെ ദിനങ്ങളെ ഈ സമയങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സഭയെ സംബന്ധിച്ചോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദികനാണ്. ഇതിനോടകം ഒരുപാട് പുസ്തകങ്ങൾ എഴുതുവാനും അനേകം ആളുകളെ ആഴമായി ചിന്തിപ്പിക്കത്തക്കവണ വാക്കുകളിൽ കൂടിയും എഴുത്തുകളിൽ കൂടിയും ഒക്കെയും അദ്ദേഹത്തിന് ഇടയാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സഭയ്ക്ക് അഭിമാനമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയ്ക്ക് അഭിമാനം ഉണ്ടാകുന്ന വിധത്തിൽ പ്രതി വളരെ ചെറുപ്പമാണ് അച്ഛന് കൂടുതൽ ആത്മീയമായി ശോഭിപ്പാൻ തക്കവണം തന്റെ വാക്കുകളും തന്റെ എഴുത്തുകളും ഒക്കെയും അനേക മക്കൾക്ക് പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതലമുറകൾക്ക് ആശ്വാസവും അതിനപ്പുറമുള്ള ആത്മീയ നവോത്ഥാനത്തിലേക്കുള്ളൊരു പ്രവേശനത്തിന് ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥന രേഖപ്പെടുത്തോടൊപ്പം അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് അരമന ഗായക സംഘം ഒരു പാട്ട് ഗീതം ആലപിക്കുകയും അതിനോട് ചേർന്ന് ബഹുമാനപ്പെട്ട അത്രയനാനയ്ക്കിനെയും ചെയ്യുന്നതാണ്.
പാഠപുസ്തകത്തിലെ 342 ഗീതം, സുവിശേഷ ഗീതങ്ങൾ 342 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ക്രിസ്തുവിന്റെ സ്നേഹം മാനവജാതിക്ക് മുഴുവൻ തിരിച്ചറിയുന്നത് കാൽവറിയിലെ ക്രൂസിലൂടെയാണ്. ആ വലിയ സ്നേഹത്തിന് പകരമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ക്രൂസിൽ കണ്ടു ഞാൻ നിന്നെ, ഞാൻ നിൻ സ്നേഹത്തെ നമുക്ക് ഏവർക്കും ചേർന്ന പാടാം. ക്രൂസിൽ കണ്ടു
അത്ഭുതമായി
ഓർമ്മത്തിൻ
ഓർമ്മതയും
സൃഷ്ടികളെ
ഓർമ്മിക്കും യാഗത്തെ.
ദുവാചന ശുശ്രൂഷയ്ക്കായ ബഹുമാനപ്പെട്ട സക്രിയാച്ചനെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു.
ഏറ്റവും ആദരണീയരായ അച്ഛന്മാര്, പ്രിയമുള്ള സഹോദരങ്ങള്, പരിശുദ്ധമായ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷം നമ്മുടെ ഞായറാഴ്ച ആരാധനകൾ പല ആവർത്തികളായിട്ട് അപ്പത്തെ കുറിച്ചുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ജീവന്റെ അപ്പമാകുന്നു എന്നുള്ള തമ്പുരാന്റെ സന്ദേശവും, അതുപോലെ തന്നെ അഞ്ചപ്പം കൊണ്ട് 5000+ ആളുകളെ പോഷിപ്പിക്കുന്നതായ ചരിത്രവും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനൊരു ആശ്രമത്തിലാണ് താമസിക്കുന്നത്. ഒരു ആശ്രമത്തില് കഥ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാശ്രമത്തിൽ പഠനമൊക്കെ പൂർത്തിയാക്കിയ തന്റെ രണ്ട് ശിഷ്യന്മാർക്ക് ഗുരു ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഗുരു നൽകിയത് ഓരോ പിടി വിത്താണ്. എന്തിന്റെയോ വ്യക്തികളുടെ ഒരു ചെറിയ കൂട്ടം രണ്ടുപേരും അവരവർക്ക് ലഭിച്ച സമ്മാനവുമായിട്ട് തങ്ങളുടെ വീടുകളിലേക്ക് പോകും. ഒരാള് നടന്ന് ക്ഷീണിച്ചിട്ടാണെന്ന് തോന്നുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും അയാൾക്ക് കിട്ടിയ വിത്തുകൾ ചുട്ടുതന്നു. രണ്ടാമത്തെ ആള് അത്രമേൽ ക്ഷീണമുണ്ടായിട്ടില്ലായിരിക്കും. എന്തോ അയാൾ ആ വിത്തുകൾ അയാൾക്ക് ലഭിച്ചതെല്ലാം കൂടി തൊടിയിൽ നട്ടുവെക്കുന്നു. ഒന്നാമത്തെ ആളുടെ പ്രവൃത്തി കൊണ്ട് അയാളുടെ വിശപ്പ് തീരുന്നു എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ആള് നട്ടുവെക്കുന്ന വിത്തുകൾ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ മുളയ്ക്കുമെന്നും അതില് കതിരുകൾ ഉണ്ടാകുമെന്നും ആ കതിരുകൾ അനേകം പേരുടെ വിഷയത്തിന് ശമനം നൽകുമെന്നും നമുക്കറിയാം. രണ്ടുപേർക്ക് ലഭിച്ചത് ഒരു സമ്മാനമാണെങ്കിലും രണ്ടുപേരും വിനിയോഗിക്കുന്നത് രണ്ടു തരത്തിലാണ്. ഇത്തരത്തില് ഓരോ മനുഷ്യനും അവനവന്റെ വീക്ഷണത്തിനനുസരിച്ചിട്ടാണ് അവരവരുടെ ലോക ക്രമങ്ങൾ സൃഷ്ടിക്കാറുള്ളത്. ക്രിസ്തുവിന് വളരെ മുമ്പ് ജീവിച്ചിരുന്ന ജ്ഞാന ചിന്തകൻ ഹെരാക്ലിറ്റസ് പറയുന്നുണ്ട്, ഉറങ്ങുന്നവർക്കെല്ലാം ഓരോ ലോകങ്ങളുണ്ട് അവരവരുടേതായിട്ട്, ഉണർന്നണീറ്റവർക്കെല്ലാം കൂടി പൊതുവായി ഒരൊറ്റ ലോകം നൽകുക. ഏറ്റവും തമ്പുരാൻ അഞ്ചപ്പം കൊണ്ട് 5000+ പോഷിപ്പിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായൊരു പഠനമുണ്ടല്ലോ. തമ്പുരാന്റെ ജീവിതത്തിന്റെ വീക്ഷണം അഥവാ ക്രിസ്ത്യ ജീവിതത്തിൽ നാം പുലർത്തേണ്ട വീക്ഷണത്തെ കുറിച്ച് അതിലൊരു പാഠമുണ്ടെന്ന് പറയാം. 40 രാവും 40 പകലും മരുഭൂമിയിൽ അനുഘോഷിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഒടുവിൽ പിശാച് യേശുവിനോട് പറയുന്നു, നിനക്ക് വിശക്കുന്നു, ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. എന്നാൽ രണ്ട് വിശപ്പിന് വേണ്ടിയിട്ട് തമ്പുരാനോട് ഒരു അത്ഭുതം കാണിക്കുന്നില്ല. മറ്റൊരു ദിവസം താൻ മലയിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ 2-3 ദിവസം ആളുകളൊക്കെ തിങ്ങിപ്പാർത്ത് പ്രഭാഷണം കേൾക്കുന്നു. ഒടുവിൽ കർത്താവിനോട് ഞാൻ മനസ്സിലഞ്ഞു, ഇവർക്ക് പച്ചിപ്പാൻ വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പറയുന്നു, അവരന്വേഷിച്ച് 5 അപ്പവും 2 മീനും കണ്ടെത്തു. ആ 5 അപ്പവും 2 മീനും അവൻ വാഴ്ത്തി നുറുക്കി വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിശപ്പിന് വേണ്ടിയിട്ട് ഒന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അവൻ അർപ്പണം പ്രവർത്തിക്കുന്നത്, സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ അർപ്പണം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യത്യസ്തമായ ദൈവികമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാവും ഒരു പിതാവ് പറയുന്നത്, എന്റെ പട്ടണി ഒരു ഭൗതിക പ്രശ്നമാണ്, എന്നാൽ എന്റെ അയൽക്കാരന്റെ പട്ടണി ഒരു ആത്മീയ പ്രശ്നമാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ജീവിതം വീക്ഷണം പുലർത്തുവാനും അതിലൂടെ ഈ ലോകത്തെ കൂടുതൽ സുന്ദരമാക്കുവാനും തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പത്തെ കുറിച്ച്. എത്രയായാലും നമുക്ക് മടുപ്പുണ്ടാവാൻ ന്യായമില്ല, കാരണം അന്നന്നത്തേക്ക് അപ്പമല്ലാതെ പിന്നെ എന്താണ് നമുക്ക് അത്യാവശ്യം? ക്രിസ്തു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് അപ്പം. തമ്പുരാൻ ജനിക്കുന്നത് അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിലാണ്. തമ്പുരാൻ പറഞ്ഞ കഥകളിലെല്ലാം പുളിപ്പും മാവും ഒക്കെ ഉണ്ടായിരുന്നു. പ്രസംഗം കേട്ടവരുടെയും സൗഖ്യം നേടിയവരുടെയും വിശപ്പിനെ കുറിച്ചും എപ്പോഴും അവൻ കരുതലുണ്ടായിരുന്നു. വാഴ്ത്തി വർദ്ധിപ്പിച്ചതും അപ്പമല്ലാതെ മറ്റൊന്നല്ല. ദൈവതിരുനാൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവരാജ്യം വരുന്നതിനുമുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ദിനം പ്രതിയുള്ള അപ്പത്തെക്കുറിച്ചും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരെ കാത്തിരിക്കുമ്പോഴും കയ്യിൽ അപ്പമുണ്ട്. ഇങ്ങനെയുള്ള ഒരാളാണ് പറഞ്ഞത്, ഇത്തരത്തിലൊരു ജീവചരിത്രമുള്ള ഒരാളാണ് പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാവുക. അപ്പം നിത്യപരിചിതമായ ഒന്നാണ്. എങ്ങനെയാണ് അത് ദൈവപുത്രന്റെ അടയാളങ്ങളിലൊന്നാവുക? വെളിച്ചമാകുന്നത് നമുക്ക് സ്വീകാര്യമാണ്. കാര്യം ശരിയാണ്, അപ്പം നമ്മുടെ ആവശ്യ വസ്തുവാണ്. എന്നാലും പറയുമ്പോൾ ഒരു തിരുമയില്ല. നമ്മുടെ അയൽക്കാരന്റെ മകന് റാങ്ക് കിട്ടി എന്ന് പറയുന്നത് പോലെ മാത്രം. റാങ്ക് ഒന്നാമത്തേതാണെങ്കിലും മകൻ അയൽക്കാരന്റെ അല്ലേ എന്ന പോലെ ഒരു തോന്നി. അതിപരിചയത്തം കൊണ്ട് അംഗീകരിക്കാൻ മടി കാണിക്കുന്ന ഒരു സാമാന്യ മനുഷ്യ വിചാരം. പള്ളിയിൽ പോയി ദൈവഭയമില്ലാതെയായ മനുഷ്യരുടെ പോലെ അത്രേ ഉള്ളൂ. എന്നാൽ കർത്താവ് അപ്പത്തിന് നൽകുന്ന ഗൗരവത്തിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. ഒരപ്പത്തിന്റെ പിന്നാലെ പോയി നോക്കാം. അപ്പമാകുന്നതിന് എവിടെയാണ് തുടങ്ങേണ്ടത്? മണ്ണിൽ തന്നെ തുടങ്ങണം. വിത്ത് പത്തായത്തിൽ നിന്നിറങ്ങി മണ്ണിൽ ചേരണം. താഴുന്നതും ഉയരുന്നതും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അനേകം അറിവുകളുണ്ടല്ലോ. ശകുന്തളത്തില് കാളിദാസൻ പറയുന്നത് പോലെ, ഫലമുള്ള കൊമ്പ് താണെ ഇരിക്കൂ, നീരുള്ള മേഘം താണെ പറക്കൂ, ഇല്ലെന്നും മാറ്റി പറയുന്ന മാതിരി താണ നിലത്തെ നീരോടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താഴ്ചയും ഉയർച്ചയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. കുരിശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസ്മരണമുള്ളവനാവുന്ന തരം ഒരു ഇളനയുണ്ട്, അതുണ്ടാവണം. അതുകൂടാതെ ചിലതൊക്കെ തകരാനുണ്ട് നമുക്കിടയിൽ. ചില കടൽ തോടുകൾ, ചില പുറം മൂടികൾ, ഹൃദയം കൊണ്ട് ഇടപെടാൻ നമ്മെ അനുവദിക്കാതിരിക്കുന്ന പുറം പൂച്ചകളെ ഉരിഞ്ഞു കളയണം. ഒരു വിത്ത് അതിന്റെ പുറം തോടിനെ പൊട്ടിച്ചു കളയുന്നത് പോലെ. ഹൃദയം തുറങ്ങിയവർ യഹോവ സമീപസ്ഥൻ എന്നൊക്കെ ധ്യാനിക്കുമ്പോൾ ഒരു വിത്തിനെ ഓർമ്മിക്കുക. ഒരു പുതിയ നാമ്പിന് വേണ്ടി തകർക്കപ്പെടുന്ന അതിന്റെ മേലരടുകളെ അടരുകളെയൊക്കെ ധ്യാനിക്കുക. ഈ കീർത്തിൽ എത്ര കതിരുകളാണ് ഉള്ളത്? അപ്പോഴാണ് അടുത്ത സഹനപർവം. അതൊരു മുറിവുണ്ടാക്കലാണ്. വിളഞ്ഞത് മൂത്തു പോകാതെ കൊയ്തെടുക്കുമ്പോഴാണ് അതുണ്ടാവുക. എന്റെ ദൈവമേ, അരി തക്ക സമയത്ത് അരിവോൾ വെക്കാതെ പോയത് കൊണ്ട് മാത്രം വല്ലാതെ മൂത്തുപോയ എന്റെ വാശികളെയും വെറുപ്പുകളെയും അഹന്തകളെയും നിർബന്ധ ബുദ്ധികളെയും ഓർത്ത് എനിക്ക് സങ്കടം തരുന്നു. അപ്പമാകാൻ ആവാതെ പോകുന്ന ഭാഗ്യക്കേട് ഓർത്താണ് സത്യത്തിൽ നമ്മൾക്ക് ലഭിക്കാറുണ്ട്. ഇത് മെഡിക്കലാണ് ഇനിയുള്ളത്. അത് കഴിഞ്ഞാലോ കുട്ടിപ്പൊടിക്കലാണ്. എന്നാലല്ലേ എഴുതി ചേരുള്ളൂ. കരുണയുടെ പുളിപ്പും സ്നേഹത്തിന്റെ ഉപ്പും ചേർത്ത് കുഴച്ച പദം വരുത്തുന്നു. ഒടുവിൽ കനലിലേക്കാണ് ചുട്ടുകൊള്ളുന്നത്. ഈ കനലിലേക്ക് സത്യമായിട്ടും ഒരു കൊടു തപസ്സിനെ അത് ഓർമ്മിപ്പിക്കുന്നത്. ഈ തപസ്സിനാണ് അത് പാകപ്പെടുക. ഇങ്ങനെയും ഒരപ്പം ജനിക്കുന്നത് എത്രമാത്രം പ്രയാസമാണല്ലേ. ഒന്നപ്പമായി തീരാൻ തന്നെ നേടുന്നവരുടെ വിശപ്പടക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യവും ഉണ്ടാവില്ല ഒരപ്പത്തിന്. അത് തന്നെയോ അതിന്റെ ജന്മോദ്ദേശവും? അടുപ്പക്കാരനോ അപരിചിതരെന്നോ ദൂർത്തനെന്നോ ദരിദ്രനെന്നോ ചുമക്കാരനെന്നോ വീഴ്ചയെന്നോ ഒന്നും അത് പ്രേരണ കൽപ്പിക്കില്ല. ആരുടെയിൽ കിട്ടിയാലും അവരുടെ വിഷത്തിന് ശമനമാവുക എന്നുള്ളത് മാത്രമാണ് സത്യത്തിൽ ഒരപ്പത്തിന്റെയും ഓരോ അപ്പത്തിന്റെയും ജന്മോദ്ദേശം. കുഷ്ഠരോഗിയുടെയും ധനവാന്റെയും കണ്ണ് അതിന്മേലുണ്ട്. മുറിക്കപ്പെടുന്ന തോറും അത് അനേകർക്ക് ആശ്വാസമാകും. ഏറിയ വിശപ്പുകൾക്ക് അത് ശമനം വരുത്തുന്നുണ്ട്. എല്ലാ വാഴുകൾക്കും കാരണമായിട്ട് ദൈവമുണ്ടെന്ന് ഓർക്കുക. എല്ലാത്തിനെയും മോൻ വാഴുന്നുണ്ട്. ആരോ പറഞ്ഞതുപോലെ ജീവിതം നമുക്ക് വാഴ്ത്തിയും കൊടുക്കാം വാഴ്ത്താതെയും കൊടുക്കാം. ഒന്ന് കുരിശു വരച്ചിട്ട് ദിവസം ആരംഭിക്കരുത്. ഒന്ന് കുരിശു വരച്ചിട്ട് ഒരു ദിവസത്തെ അവസാനിപ്പിക്കരുത്. കുരിശു വരയ്ക്കാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കുരിശു വരച്ചിട്ട് ഇറങ്ങാം. ആ അഞ്ചപ്പവും രണ്ട് മീൻ കയറുള്ള ബാലൻ കർത്താവിന്റെ കയ്യിൽ കൊടുക്കാതിരുന്നെങ്കിൽ അവന്റെ വിശപ്പിന് അങ്ങേയറ്റം അവന്റെ വീട്ടിലുള്ളവരുടെ വിശപ്പിന് മാത്രമല്ലേ അത് പ്രയോജനപ്പെടുമായിരുന്നുള്ളൂ. ചിത്രത്തിൽ അവൻ തമ്പുരാന്റെ കയ്യിൽ അത് കൊടുത്തപ്പോ അത്രയധികം ആളുകളുടെ വിശപ്പിനാണ് അതിന്റെ ശമനത്തിനാണ് അത് പ്രയോജനപ്പെടുന്നത്. ജീവിതം ഒന്ന് വാഴ്ത്താൻ കൊടുക്കാം. ഒന്ന് കുരിശു വരച്ചിട്ടിറങ്ങാം. ആ കുരിശു വര നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ അനേകം പ്രയോജനമുള്ളതാക്കി തീർക്കും. പലതരത്തിലുള്ള വിശപ്പുകൾക്ക് കൈവശമുള്ളത് ദൈവത്തിന് നൽകുക. അപ്പം കയ്യിലെടുക്കാൻ അവനെ അനുവദിക്കുക. അവൻ വാഴ്ത്തും. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, അവനത് നുറുക്കും. ജീവിതത്തില് ചില നുറുക്കപ്പെടലുകളൊക്കെ നമ്മൾ എല്ലാവരും അനുഭവിക്കാറുണ്ടല്ലോ. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പറ്റയിലെ അമ്മ തെരേസ പറയുന്നത് പോലെ, എന്റെ ജീവിതം ദൈവത്തിന്റെ കയ്യിലെ ഒരു പെൻസിൽ പോലെയാണ്. അതിന് മുറിച്ച് കുറയുമ്പോൾ ദൈവം അത് ചെത്തിച്ചെത്തി വിടിപ്പാക്കും. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് ദൈവികമായൊരു മുറിച്ച് കുറയുമ്പോൾ ഷാർപ്പ്നെസ് ഇല്ലാതെ വരുന്ന സമയത്ത് ദൈവമത് പലതരത്തിൽ മുറിച്ച് വരുത്താൻ ശ്രമിക്കാറുണ്ട്. കുറെ കൂടി ദൈവോചിതമായിട്ട് ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ നുറുക്കപ്പെടലുകളൊക്കെ പലരുടെ വിശപ്പിന് ശമനമാവുന്ന തരത്തിൽ അന്ന് വർദ്ധിപ്പിക്കാനായിട്ടാണ് വർദ്ധിപ്പിക്കും. എല്ലാവർക്കും നൽകും. സത്യമായി ജീവനുള്ള അപ്പം വാങ്ങാൻ തന്നെയാണ് സഹോദര നമ്മുടെ വിളയും തെരഞ്ഞെടുപ്പും. അപ്പം തരുന്നവനെ വേണം അപ്പൻ എന്ന് വിളിക്കാൻ എന്നാണ് ഒരു സ്നേഹിതൻ പറഞ്ഞത്. അപ്പനും അപ്പവുമായി എന്താണ് ബന്ധമെന്നറിയില്ല. എന്നാലും തിരുവഴുത്തിൽ നിന്നൊരർത്ഥം വെളിപ്പെടുന്നുണ്ട്. സ്വർഗത്തിലുള്ള അപ്പൻ തന്റെ പുത്രനെ നൽകി. ഒരപ്പമായിട്ട് നമുക്കെല്ലാവർക്കും പങ്കുകാരാകാൻ തക്കവിധം നുറുക്കപ്പെട്ട ഒരപ്പമായിട്ട് നമ്മെ ഒരപ്പത്തിന്റെ അംശികളാക്കുന്നതിന് വേണ്ടിയാണ് പുത്രനെ തന്നത്. ഓരോ കലഹങ്ങളിലും ദൂരത്തുകളിലും നാം മറന്നു പോകുന്നത് അപ്പത്തെ കുറിച്ചാണ്. ശരിക്കും അപ്പനെ തന്നെയാണ്. അപ്പനെ മറക്കരുത്. മുടിയും അങ്ങനെയല്ലേ മുടിയനായ പുത്രൻ പറയുക. വിശക്കും, വിശന്ന് കണ്ണു കാണാനാവാതെ വരും. എമ്മൗസിലേക്ക് തന്നെ പോകണമെന്നില്ല, എരിശിലും വിട്ട് പോകുന്നവർക്കെല്ലാം ഇതാണ് അനുഭവം. കാഴ്ച നഷ്ടപ്പെടുന്നു. ഒന്നുണ്ട്, അപ്പം പങ്കിരുന്നിടത്ത് കണ്ണിൽ വെളിച്ചം വീഴും. ക്രിസ്തുവിന്റെ ഒരു വറ്റത്തേക്ക് വിശപ്പ് മാറും, കണ്ണ് തുറക്കും, അപ്പനെ തിരിച്ചറിയും. ഇതിനർത്ഥം ക്രിസ്തുവിന്റെ അടയാളമാവാനുള്ള അപ്പത്തിന്റെ അവകാശം നിഷേധിക്കാനാവില്ല. ഒട്ടധികം സഹനദൂരങ്ങൾ താണ്ടിയാണ് അത് പാകമാവുന്നത്. ഒരപ്പമാവുകയെന്നാൽ ഒട്ടും നിസ്സാരമായ സംഗതിയല്ല ഓർക്കുക. ഒപ്പം ജീവന്റെ അപ്പമാകുന്നത് ഏറെ സാരമുള്ള സംഗതി എന്ന മറക്കാതെയിരിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് എല്ലാ വിശുദ്ധികളുടെയും സ്മരണത്തിന് വേണ്ടിയാണെന്നത് എല്ലായ്പ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. ധ്യാനത്തിന് ഒരു വചനം ചേർക്കുന്നു. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. അവർ യേശുവിനോട്, കർത്താവ് ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ചതുരശ്വാക്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ഇനി അവന്റെ മേൽ തീക്കനൽ, അവന്റെ തലമേൽ തീക്കനൽ കൊള്ളിക്കും. യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഓർക്കുന്നുണ്ടാവുമോ ഈ വരി? വിളക്കൊരിക്കലും ഇരളനെ ഭയപ്പെടുകയില്ല, ജലത്തിന് ദാഹമില്ല എന്ന അറിവ് പോലെ ഇതും കരുതാം. അപ്പമാവുക, പിന്നെ നിനക്കൊരിക്കലും വിശപ്പുണ്ടാവില്ല. മുന്നിനോടും ഈ ഭൂമിയിലുള്ള മുന്നിനോടും എല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.
തിരുവചന ശുശ്രൂഷ നിർവഹിച്ച് നമ്മളെ സന്നമാക്കിയ ബഹുമാനപ്പെട്ട അച്ഛനെ ഒരുവാക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. വാസ്തവത്തില് ഈ സാധാരണ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രസംഗിച്ച വിഷയത്തെ പറ്റി ഒരു കൺക്ലൂഷൻ അഫീന തിരുമനസുകൊണ്ട് പറയാറുണ്ട്. തിരുവനത്തില്ലാത്തപ്പോൾ ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിനെ പറ്റി പറയാറുണ്ട്. പലപ്പോഴും പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഒരു കൺക്ലൂഷൻ ഉണ്ടാകത്തക്കോണം എന്തെങ്കിലും ആശയങ്ങളെ ഫലിപ്പിക്കും. കാരണം പല പ്രസംഗങ്ങളും നമുക്ക് സമാനതകളുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ തിരുവചന ആയതുകൊണ്ട് പ്രാരംഭങ്ങൾ ലഭിക്കും. പക്ഷേ ഇന്ന് അച്ഛൻ പ്രസംഗിച്ച പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ അച്ഛൻ്റെ വാക്കുകൾ എനിക്ക് സമാനതകളുള്ള വാക്കുകൾക്കപ്പുറമായതുകൊണ്ട് വാസ്തവത്തിൽ എനിക്ക് അതിനെപ്പറ്റിയൊന്നും തന്നെ പറയാനുള്ള കഴിവില്ല, അറിവില്ല എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പ്രസംഗത്തിന്റെ ആരംഭത്തിൽ അച്ഛന് ഹൃദയത്തിലിട്ട ചില വിത്തുകളെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ രണ്ട് വിത്തുകൾ, ഒന്ന് ചുട്ടുതിന്ന കഥയും രണ്ട് മണ്ണിൽ കുഴിച്ചിട്ട കഥകളും നമ്മൾ ഓർപ്പിച്ചപ്പോൾ, ഒരുപക്ഷെ ഞാനും അല്ലെങ്കിൽ കേൾക്കുന്ന പലരുടെയും ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വലിയൊരു കുറ്റബോധമായിരിക്കും. അവിടെ എവിടെയൊക്കെയോ ശ്രേഷ്ഠമായ ഒരുപാട് വിത്തുകൾ ഹൃദയത്തിൽ പാകിയിട്ട് മുളച്ചു വന്ന വിത്തുകളുടെ ഫലം ഒന്ന് അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ചുട്ട് തിന്ന അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ വിത്തുകളായിരിക്കാം പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും ഉള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഒരു ചിന്ത അല്ലെങ്കിൽ പ്രസംഗം പറയുക എന്നുള്ളതിനപ്പുറമായി സ്വന്തം ഹൃദയത്തിലേക്ക് നഷ്ടപ്പെട്ടു കളഞ്ഞ ചില വിത്തുകളെ പറ്റിയൊക്കെയാണ് പരതാൻ അറിയാറുള്ളത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ വാക്കുകൾ കേട്ട പല ആളുകളുടെ ഹൃദയത്തിൽ ഒരു ചിരിഞ്ഞ നോട്ടത്തിന് അല്ലെങ്കിൽ എത്തി നോട്ടത്തിന് നിദാനമായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. തമ്പുരാനിട്ട ശ്രേഷ്ഠമായ വിത്തുകളിൽ ഫലവത്താക്കാൻ സാധിക്കാതെ പോയ വിത്തുകളെ പറ്റി ഒന്ന് കരയുകയും ആ കണ്ണീര് ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ചില വിത്തുകൾക്ക് വളമായി അത് ഫലം രൂപാന്തരപ്പെടത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കാൻ ഈ ഒരു ചിന്ത ധന്യമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ് അച്ഛന്റെ സാന്നിധ്യം ഈ ഒരു ശുശ്രൂഷയിൽ ഉണ്ടായത്. കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഇനി അച്ഛന് അമേരിക്കയിൽ. എങ്കിൽ തന്നെയും ഞാൻ നിർബന്ധിക്കുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും ഏതെങ്കിലും ഒരു ബുധനാഴ്ച പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ എന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും ഈ ഒരു തിരക്കിലടയിലും ഈ ശുശ്രൂഷ നിർവഹിച്ച അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഈ ബുധനാഴ്ച ഒരുപാട് ആളുകൾ കയറുന്ന ഒരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ അച്ഛന്റെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന വലിയ ഒരു അപേക്ഷയോടുകൂടി അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോഴ് ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയും അതിനുശേഷം രോഗികൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും രോഗികളുടെ പേര് അറിവിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ ഒന്ന് പറയുക. അതിനുശേഷം അദ്ദേഹത്തെ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും.
പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ലഭിച്ചിരിക്കുന്ന പേരുകൾ വായിക്കുന്നു. കുഞ്ഞു പ്രത്യേകമായിട്ട് ഷോൾഡർ ആൻഡ് നീ പെയിനുമായിട്ട് വളരെ പ്രയാസപ്പെടുന്നു. അതോടൊപ്പം ബേബി മാത്യു 3 മാസം മാത്രം പ്രായമുള്ള ബേബിയെ വീണ്ടും മാത്യുവിനെ വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം നമ്മളൊക്കെ കേട്ടതാണ് നാട്ടിൽ 32 വയസ്സുള്ള നമ്മുടെ കൊല്ലം ഭദ്രാസനത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട മാത്യു വൈദ്യൻ അച്ഛൻ കർത്താവിൽ നിദ്രപ്രാപിച്ചത്. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി അച്ഛന്റെ ആത്മാവിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനകളെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് മുൻപായി രാത്രി നമസ്കാരത്തിലെ സ്ലീബ ആരാധന സ്ലീബ ക്രമത്തിൽ രാത്രി നമസ്കാരത്തിലെ മറിയാക്കോബിന്റെ ബോവൂസ 1 കൗമയിലെ അവസാനത്തെ ഗീതം കുർബാന ക്രമത്തിൽ പേജ് നമ്പർ 48 നമുക്ക്
Thank you.
അവനക്കായിട്ട് ബഹുമാനപ്പെട്ട സന്തോഷത്തിൽ ഉറപ്പിച്ചതുപോലെ നല്ല മുദ്രാവാസനത്തിലെ ബഹുമാനപ്പെട്ട ഫ്രഞ്ച് അച്ഛനും ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന് കഴിഞ്ഞ ദിവസം അവിചാരിതമായിട്ട് ഒരു അച്ചാത്ത മൂലം ദൈവത്തിന്റെ വീടിലേക്ക് യാത്രയാകുന്ന വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മലങ്കര സഭ മുഴുവൻ വളരെയധികം പ്രയാസവും ദുഃഖവും ഉള്ള ഒരു സംഭവമായിരുന്നു അത്. രണ്ട് കൊച്ച് പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അച്ഛന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദികനാണ്. 32 വയസ്സ് വളരെ ചുരുങ്ങിയ കാലം ഗുരു ദേവാലയത്തിൽ ശുശ്രൂഷിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് 2010 അദ്ദേഹം വൈദിക സമരാരി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. എങ്കിലും ദൈവം തമ്പുരാന് ഓരോ വ്യക്തികൾക്കും അവര് ശുശ്രൂഷിക്കേണ്ടതായ ചില കാലഘട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ അനുഗ്രഹിക്കപ്പെട്ട വൈദികനും ദൈവം ഒരുക്കിയ കാലഘട്ടം പൂർത്തിയാക്കിയെന്ന് ദൈവം തിരിച്ചറിഞ്ഞ സന്നിധിയിലേക്ക് വിളിച്ചടിപ്പിച്ചു. തീർച്ചയായിട്ടും ഒരു യുവ വൈദികന്റെ മരണമെന്ന് പറയുന്നത് കേൾക്കുന്ന എല്ലാവർക്കും വളരെ ദുഃഖകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം ഒരു വൈദികനോടാകുന്നത് ഒരുപാട് പ്രയാസമുണ്ട്. എങ്കിലും നമ്മുടെ പ്രത്യാശയുള്ളവരായി അതിനെ ബോധ്യത്തോടുകൂടി തിരിച്ചറിയാനാണ് കർത്താവ് പ്രബോധിപ്പിക്കുന്നത്. ആ പ്രത്യാശ പ്രിയപ്പെട്ട പറ്റമിക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും തലപ്പിക്കാനായിട്ട് കണ്ണുനീരോട് ആ വൈദികന് വേണ്ടി നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആ പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് ദൈവസന്നിധിയിൽ ഓർക്കാം. ആചാര്യേശാസികളാർത്തിയാചാര്യൻ േക പുണ്യം നാഥാസ്തോത്രം. രോഗികളുടെ പേര് വിവരം എനിക്ക് ലഭിച്ചിട്ടുള്ളത് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന റോസമ്മ, ഡയാലിസിസിന് വിധേയമായിരിക്കുന്ന കുഞ്ഞുമോൻ താങ്കുട്ടി, വീണ്ടും ക്യാൻസർ ബാധിച്ചിരിക്കുന്ന സുസിലി, അതുപോലെ കുഞ്ഞുമോൾ ലില്ലിക്കുട്ടി, ജോസഫ് പാർലീസായിട്ട് പ്രയാസം അനുഭവിക്കുന്ന മോളി, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ അടുത്തിടയിൽ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് മൂലം ശാരീരിക പ്രയാസത്തിൽ കഴിയുന്ന മർത്തമസഭയിൽപ്പെട്ട ശ്രീമതി ഓമന, അതുപോലെ ക്യാൻസർ ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്ന പ്രിയപ്പെട്ട അനിയങ്ങളിഞ്ഞ്, ഇത്രയും പേരുടെ പേരുകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും പേരുകൾ അറിയാൻ ലഭിച്ചിട്ടുണ്ടോ? സന്തോഷിക്കാം.
ഒരു കുഞ്ഞുഞ്ഞമ്മ, പിന്നെ കാൽ നീ പെയിൻ, അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ.
നമുക്ക് രോഗികളായി പേര് നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അത് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പരിപൂർണ്ണ വിശ്വസിക്കുന്നു. തിരുവേദന നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു ബോധ്യത്തോടുകൂടി രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രോഗികളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളപ്പുറമായി അവരെ സ്നേഹിക്കുകയും അവരെപ്പറ്റി വിചാരവുമുള്ള ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കരുണ വീണ്ടും അവരുടെ മേലൊക്കെ ചൊരിയാൻ തക്കവണ്ണം നമുക്ക് അവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. രോഗം എന്ന് പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ശിക്ഷയുടെ ഭാഗമല്ല, അതൊരു ശിക്ഷണത്തിന്റെയും അതിലപ്പുറമായി ദൈവകരുണ അധികമായി വ്യാപരിക്കേണ്ട നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ദൈവമേ രോഗികളായി പ്രയാസപ്പെടുന്നവരെയൊക്കെ ഒന്ന് സഹായിക്കണമേ. ലോകം തരുന്ന ആശ്വാസത്തിലോ വൈദ്യന്മാർ തരുന്ന സൗഖ്യത്തിലോ അല്ല, സ്വർഗത്തിലെ ദൈവം നൽകുന്ന സ്പർശനത്തിൽ കൂടി ലഭിക്കുന്ന സുഖം ലോകത്തിന്റെയും വേദനയുടെ തീവ്രതയുടെ മധ്യത്തിലും രുചിച്ചറിഞ്ഞ് ആ വേദന ഒരു സുഖമായി മാറുവാൻ തക്കവണ്ണം തമ്പുരാനെ അങ്ങയുടെ സ്പർശനം എപ്പോഴും ഇവർക്കൊക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗികളെ തിരുമുമ്പാകെ ഓർത്ത് അവർക്ക് രോഗസൗഖ്യം നേടിക്കൊടുക്കാനുള്ള കഴിവോ അതിന് തക്ക ആത്മീക മഹത്വമൊന്നും അടിയങ്ങൾക്കില്ല. ഈ രോഗികളെക്കാൾ അപ്പുറമായി പലതരത്തിൽ അറിയപ്പെടാത്ത രോഗങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകുന്നു തമ്പുരാനെ ഞങ്ങളൊക്കെ. എങ്കിലും ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നും ഓർക്കാതെ ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കുകയും ആ ശുദ്ധീകരണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അങ്ങയോട് അപേക്ഷിക്കത്തക്ക ഓണം ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. ഈ പേര് പറയപ്പെട്ട രോഗികളും പേര് പറയാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കുന്ന പല രോഗികളെയും തമ്പുരാനെ അവിടുന്ന് ശ്രദ്ധിക്കുകയും അവിടുത്തെ കരങ്ങൾ സ്പർശിക്കുകയും ചെയ്യണമേ. രോഗം ദൈവം തള്ളിക്കളയുന്ന അവസ്ഥയല്ല, അതിനപ്പുറമായി ദൈവകരണ കൂടെ ഉണ്ടാവുന്ന ദൈവസാന്നിധ്യം അടുത്തു നിൽക്കുന്ന ഒരു അനുഭവമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുകയും അവർ മനസ്സിനൊക്കെയും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ ദുഃഖം അവനെനിക്ക് സന്തോഷമാക്കി തീർത്തു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ലോകം ദൈവസ്നേഹത്തിന്റെ കാരണ്യം അറിയുന്ന സന്തോഷമായി തീരുവാൻ തക്കവണ്ണം അവർക്കൊക്കെയും സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുരോഹിതന്റെ ദേഹവിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന്റെ സഹകർമ്മണിയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ, അങ്ങേക്ക് ഒരു പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയുടെ ആഴമൊന്നും തിരിച്ചറിയാനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നും ഞങ്ങൾക്കില്ല. എങ്കിലും ദൈവം മുറിക്കുന്നവരും മുറി കെട്ടുന്നവരും ആകുന്നുവെന്ന് ഇയോബ് ദിവസത്തിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഈ മുറിവിന്റെ ആഴം തിരിച്ചറിയാതെ വണ്ണം അങ്ങയുടെ സാന്നിധ്യം മുറിവുകളെ ഉണക്കി സൗരഭീത്തന്റെ തലത്തിലേക്ക് എത്തിച്ചിട്ട വണ്ണം അവരുടെ ഹൃദയത്തിലും അവരുടെ ഭവനങ്ങളിലും തമ്പുരാനെ അവിടുന്ന് വസിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വളരെ ഭീകരമായ അന്തരീക്ഷങ്ങളൊക്കെയും അതിജീവിപ്പാൻ തക്കവണ്ണം തമ്പുരാനെ അവർക്ക് അവരുടെ ശക്തി നൽകണം. വിവിധ പ്രയാസങ്ങളായി ഞങ്ങളുടെ അടുക്കിലേക്ക് ആവശ്യങ്ങൾ അറിയിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും തമ്പുരാനത്തിൽ മുമ്പ് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റി പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ തമ്പുരാനെ അവർ തിരിച്ചു കൊണ്ടുവരാതെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികള് പഠിക്കുവാൻ തക്കവണ്ണം പ്രയാസമുണ്ടായി നിരാശയോടെ കഴിയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുന്നു. തമ്പുരാനെ അവരെയൊക്കെ അവർ അനുഗ്രഹിക്കണം. നിരാശയൊക്കെ മാറ്റി അങ്ങയോട് ചേർന്ന് നിന്ന് ഈ പഠന കാലഘട്ടമൊക്കെയും ബുദ്ധിയോടും ഭക്തിയോടും അങ്ങനെ അതിജീവിക്കാൻ തക്കുള്ള കഴിവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കന്മാരെ ഓർക്കുന്നു. പക്വതയും ദൈവാശ്രയ ബോധം കൊടുക്കണമേ. കുടുംബജീവിതത്തിലേക്ക് നല്ല മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. ദൈവമേ, പരസ്പര ചേർച്ചയില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അഹന്ത കൊണ്ടും ഒക്കെ ദൈവത്തന്ന സ്വർഗീയ പറദീസ ചെറിയ ഈഗോയിൽ കൂടി നശിപ്പിക്കുന്ന നിന്റെ മക്കളെ തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് കുടുംബം സ്നേഹവും ബന്ധങ്ങളും ഒക്കെ ത്യാഗമാണെന്ന് മനസ്സിലാക്കി അംഗീകരിച്ചും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതാൻ തക്കോളണം ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും തമ്പുരാനെ ചൊരിഞ്ഞു കൊടുക്കണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വരുന്നു, ലോകം വരുന്നവരല്ല മരളിച്ചിരുതയുമേ. അനശ്വരമായ സമാധാനം കൊണ്ട് എല്ലാ കുടുംബ ബന്ധങ്ങളെയും അവിടെ നിന്ന് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ, പങ്കാളികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവര് അവർക്ക് ഉത്തമരായ പങ്കാളികളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് തമ്പുരാനെ അവിടുന്ന് നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നല്ല ഉപജീവനത്തിലുള്ള വഴിയെ തുറന്നു കൊടുക്കണമേ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. സഭയെ നയിക്കുന്ന പിതാക്കന്മാര്, പരിശുദ്ധ ഭാവാതിരുമേനി, എല്ലാ പിതാക്കന്മാരും പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഈ ഭദ്രാസനം നയിക്കുന്ന പ്രാപ്പോലത്തെ രൂപ സമർപ്പിക്കുന്നു. ഒരു മാതൃകയുള്ള ഭദ്രാസനമായി ഇത് വളരുവാൻ തക്കോടെ സഹായിക്കണമേ. ഇതിനെ മോശ ഇസ്ര ജനതയെ നയിച്ചതുപോലെ നിന്റെ സംഗതിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വിവേകവും വെളിച്ചവും വെട്ടവും ഈ ഭദ്രാശയത്തെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം ചുമതലപ്പെടുത്തിയിരിക്കുന്ന അവിടുത്തെ ദാസനും ഞങ്ങളുടെ പിതാവുമായ അഭിന തിരുവേനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെ രൂപ സമർപ്പിക്കുന്നു. എല്ലാ വൈദിക കുടുംബങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എല്ലാ ഓരോ ഭവനങ്ങളെയും രൂപ സമർപ്പിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീക സംഘടനകളെ ഓർക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ ശുശ്രൂഷിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് അന്തേവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ബുധനാഴ്ച കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുമാനത്തക്കുന്ന സംഗതിയാക്കണമേ. ഇത് സംബന്ധിക്കുന്ന അനേകർക്ക്, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ രോഗികളെ ഓർക്കുമ്പോൾ ഈ രോഗമുള്ളവർക്കൊക്കെയും ഈ ഓർമ്മ ഒരു ആശ്വാസവും ഒരു സൗഖ്യവുമായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ കരങ്ങളെ സ്പർശിക്കണമേ. അതിലുപരിയായി ഞങ്ങൾ ഓരോ നിമിഷവും ഈ ബുധനാഴ്ച ഞങ്ങൾ വിവിധ സ്ഥലങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ പഴയതിനേക്കാൾ അപ്പുറമായി കൂടുതൽ അങ്ങയോട് ചേർന്ന് ശുദ്ധീകരണ പ്രാപിച്ച അടുത്ത് വരത്തക്കവണ്ണം ഞങ്ങളെയൊക്കെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെയൊക്കെ കഴുകി വെളിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഓരോ വാക്കുകളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ശ്രേഷ്ഠ ഫലം കാഴ്ചയുന്ന വിത്തുകളായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളോട് തിരുവചന ശുശ്രൂഷിച്ച് പകർന്നു തന്ന അവരുടെ വൈദികനെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല നിറഞ്ഞ അറിവിൽ വളരുവാൻ തക്കവണ്ണം അവരെ സഹായിച്ചുവല്ലോ. കൊടുത്തിരിക്കുന്ന ഈ അറിവും കൂടുതൽ കൂടുതൽ അത് ഫലവത്താ അദ്ദേഹത്തിന്റെ മനസ്സിലും കേൾക്കുന്ന ആളുകളുടെ മനസ്സിലും ഫലവത്താകത്തക്കോണം അവരുടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. ഈ സഭയിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവമെ അവരുടെ ആത്മാവ് നിന്റെ ദാഹങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ പാതകളൊക്കെ കടന്നു വരുമ്പോൾ അവയൊക്കെ മാറ്റി നിർത്തി നന്മയുടെ പാതയിൽ മുന്നേറുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും താഴ്ന്നയിടത്ത് രൂപ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പരേതരെല്ലാം സ്വർഗീയ ഊർജ്ജമായി പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും നിന്ന് വന്നാളും സ്തുതിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ ഭാരതീയമോർപ്പിതാവാം. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രൻ തമ്പുരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്പത്തവും ആവാസവും ഞങ്ങൾ എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയുടെ മേലും, ഇല്ല സഹായിക്കുന്നവരുടെ മേലും, നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും, അല്പമായ അധികമായ അധികമായ സഹകരിക്കുന്ന എല്ലാവരുടെ മേലും ഇന്നെപ്പോഴും നീക്കൊണ്ടായിരിക്കണമേ. ആമേൻ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന തിരുമേനി, പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ശുശ്രൂഷിച്ച് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരോടും ഉള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിരന്തരം ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് കേരള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഗായക സംഘം നേതൃത്വത്തോട് സന്തോഷത്തിൽ. അതുപോലെ തന്നെ ഇത് ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജ്, ഇതിനുവേണ്ടി അല്പമായി അധികമായി സഹകരിക്കുന്ന എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നത്, നമ്മുടെ ഈ മദ്രാസനത്തിന്റെ വകയായിട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്ക് അവർക്ക് ഉത്തമമായ പങ്കാളികൾ ലഭിക്കാൻ തക്കവണ്ണം ഒരു ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിവാഹത്തിന് പ്രായമായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ പിക്ചറോ മറ്റും ഈ മദ്രാസനത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ വെബ്സൈറ്റിൽ ഇടുകയും നമ്മുടെ സഭയിൽപ്പെട്ട നല്ല പങ്കാളികളെ ലഭിക്കത്തക്കവണ്ണം ഒരു വലിയ ക്രമീകരണമാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ള കാര്യം ഇതോട് ചേർന്ന് ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.